ഭൂമണ്ഡലത്തിലും അതിനെ ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നിന്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിട്ടിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടേക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. നിന്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്തെ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിച്ചുകൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് എന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചിയെടുത്ത് അവന്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. അവൻ ഒരു കൂലിക്കാരന്റെ ഇരട്ടിക്കൂലി തക്കതായി 6 സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മാടുകളിലും ആടുകളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ആണിനെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് ശുദ്ധീകരിക്കണം. നിന്റെ മാടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് വേല ചെയ്യിക്കരുത്. നിന്റെ ആടുകളുടെ കടിഞ്ഞൂലിന്റെ രോമം കത്രിക്കുകയും വരുത്. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീയും നിന്റെ കുടുംബവും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അതിനെ ആണ്ടുതോറും തിന്നേണം. എന്നാൽ അതിന് മുടന്തോകുരുടോ ഇങ്ങനെ വല്ല ഊനവും ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അതിനെ യാഗം കഴിക്കരുത്. നിന്റെ പട്ടണങ്ങളിൽ വെച്ച് അത് തിന്നാം. പുള്ളിമാനിനെയും കലമാനിനെയും പോലെ അശുദ്ധനും ശുദ്ധനും ഒരുപോലെ തിന്നാം. അതിന്റെ രക്തം മാത്രം തിന്നരുത്. അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ആബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. യഹോവ നിന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായ ആടുകളെയും മാടുകളെയും അറക്കണം. നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ദൈവത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. തത്രപ്പാടോടുകൂടിയല്ലോ നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടത്. 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണരുത്. ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അറത്തുകൂടാ. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം. സന്ധ്യാസമയത്ത് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യനസ്തമിക്കുമ്പോൾ പെസഹായെ അറക്കണം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ടു തിന്നണം. രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങി പോയിക്കൊള്ളാം. 6 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 7ാം ദിവസം നിന്റെ ദൈവമായ യഹോവയ്ക്ക് സഭായോഗം കൂടണം. അന്ന് വേലയൊന്നും ചെയ്യരുത്. പിന്നെ 7 ആഴ്ചവട്ടം എണ്ണേണം. വിളയിൽ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം എണ്ണേണം. എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചു തന്ന അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാ ദാനങ്ങൾ അവൻ അർപ്പിക്കണം. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. നീ മിസ്രയീമിൽ അടിമയായിരുന്നു എന്നോർത്ത് ഈ ചരിത്രങ്ങൾ പ്രമാണിച്ചു നടക്കണം. കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം. ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസിയും ദാസനും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് 7 ദിവസം പെരുന്നാൾ ആചരിക്കണം. നിന്റെ അനുഭവത്തിലോ ഒക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ വേണ്ടുന്ന വണ്ണം സന്തോഷിക്കണം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും മാരോത്സവത്തിലും കൂടാരപ്പെരുന്നാളുകളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവവുമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും തന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. നിന്റെ ദൈവവുമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചു കളയുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരുന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു അശേര പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത്. നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്. വല്ല ഊമനോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത എന്റെ ദൈവങ്ങളെയോ ഗുരുചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെ കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ള വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിയണം. മരണയോഗ്യനായവനെ കൊല്ലരുതുന്നത് 2 or 3 സാക്ഷികളുടെ വാമൊഴിയിന്മേലായിരിക്കണം. ഏക സാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത്. അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളെയും പിന്നെ സർവജനത്തിന്റെ കൈ അവന്റെ മേൽ ചെല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. നിന്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തു സംബന്ധമായ വ്യവഹാരമാകട്ടെ അടികലച്ചലാകട്ടെ ഇങ്ങനെയുള്ള ആവലാധികാരങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ പുറപ്പെട്ട് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകണം. ലേവ്യരായ പുരോഹിതന്മാരുടെ അടുക്കലും അവൻ ന്യായാധിപന്റെ അടുക്കലും ചെന്ന് ചോദിക്കണം. അവർ നിനക്ക് വിധി പറഞ്ഞു തരും. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു നിന്നും അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം. അവർ ഉപദേശിച്ചു തരുന്ന പോലെയൊക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം. അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണമായി നീ ചെയ്യണം. അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ടു ഭയപ്പെടണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്നത് നീ എന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേലാക്കിക്കൂടാ. എന്നാൽ അവനെ കുതിരാനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവാൻ അവൻ ഇടപെടരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയുമരുത്. അവൻ തന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദേവരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായ പ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി കൊടുക്കണം. ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശമിരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചിട്ട് യാതൊരു അവൻ കൽപ്പന വീട്ടിലിടത്തോട്ടോ വലത്തോട്ടോ ചെയ്യാതെയും ഇരിക്കേണ്ടതിന് അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവ്യഗോത്രത്തിനും ഇസ്രായേലിനോടുകൂടെ ഓഹരിയും അവകാശമുണ്ടാകരുത്. യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം. ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത്. യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ അവർ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ടുന്ന അവകാശം എന്തെന്നാൽ, മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈകുറുകും കപിൽ രണ്ടും ആമാശയും കൊടുക്കണം. ധാന്യം, വീഞ്ഞ, എണ്ണ എന്നിവയുടെ ആദ്യഫലം നിന്റെ ആടുകളുടെ കത്രിക്കുന്ന ആദ്യരോമവും നീ അവന് കൊടുക്കണം. യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവാവിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെയും പുത്രന്മാരെയുമല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് ഇസ്രായേലിയ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്നും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം. അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവ്യരായ തന്റെ സകല സഹോദരന്മാരെ പോലെ അവനും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. അവന്റെ പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതലിന് പുറമെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീക്കിക്കളവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകരെ നിന്റെ മധ്യെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ നീ കാണാനും എനിക്കിടവരുത് എന്നിങ്ങനെ യെരോബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളിച്ചത് എന്തെന്നാൽ, അവർ പറഞ്ഞത് ശരി, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാമിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് നിങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ചുകളയെ. നീ അവരുടെ ദേശം അടക്കി അവരുടെ പട്ടണങ്ങളെയും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വേർതിരിക്കണം. ആരെങ്കിലും കൊല ചെയ്തു പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം വിഭജിക്കുകയും വേണം. കൊല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോടിരിക്കേണ്ടതിന് സംഗതി എന്തെന്നാൽ, ഒരുത്തൻ പൂർവദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ എങ്ങനെയെന്നാൽ, മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടി കാട്ടിൽ പോയി മരം വെട്ടുവാൻ കോടാലിയ ഓങ്ങുമ്പോൾ കോടാലിയൂരി തെറിച്ച് കൂട്ടുകാരനെ കൊണ്ടിട്ട് അവൻ മരിച്ചു പോയാൽ, ഇങ്ങനെ കൊല ചെയ്തവനെ രക്തപ്രതികാരൻ മനസ്സിന്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവന്റെ ജീവനെ നശിപ്പിക്കാതിരിപ്പാൻ അവൻ ആ പട്ടണങ്ങളിൽ നിന്ന് ഓടിപ്പോയി ജീവനോടിരിക്കണം. അവന് അവനോട് പൂർവ്വദേഷമില്ലാതിരുന്നത് കൊണ്ട് മരണശിക്ഷയ്ക്ക് ഹേതുവില്ല. അതുകൊണ്ട് മൂന്ന് പട്ടണം വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് എല്ലാ നാളും അവന്റെ വഴികളിൽ നടക്കുകയും ഞാൻ ഇന്ന് നിന്നോടുകൂടെ ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്റെ അതിർ വിശാലമാക്കി നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശമൊക്കെയും നിനക്ക് തന്നാൽ ഈ മൂന്ന് പട്ടണങ്ങൾ കൂടാതെ വേറെയും മൂന്ന് വേർതിരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം പിന്നീട്ട് നിന്റെ മേൽ രക്തപാതകം ഉണ്ടാകരുത്. എന്നാൽ ഒരു തെൻകൂട്ടുകാരനെ ദ്വേഷിച്ച് കരം നോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു വന്നിട്ട് ഈ പട്ടണത്തിൽ നിന്ന് ഓടിപ്പോയാൽ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളയച്ച് അവിടെ നിന്ന് വരുത്തി അവനെ കൊള്ളേണ്ടതിനെ രക്തപാത പ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കണം. നിനക്ക് അവനോട് കനിവ് തോന്നരുത്. നിന്റെ നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാതകം ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്നു. നിന്റെ അവകാശത്തിൽ ഊറന്മാർ വെച്ചിരിക്കുന്നതുമായ കൂട്ടുകാരന്റെ അതിർ നീക്കരുത്. മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്. രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. ഒരുത്തൻ നേരെ അകൃത്യം സാക്ഷീകരിപ്പാൻ ഒരു കള്ളസാക്ഷി അവന് വിരോധമായി എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള രണ്ടുപേരും യഹോവയുടെ സന്നിധിയിൽ അന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുൻപാകെ നിൽക്കണം. ന്യായാധിപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം. സാക്ഷി കള്ളസാക്ഷി എന്നും സഹോദരന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിച്ചിരുന്ന പോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. നിനക്ക് കനിവ് തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും മിന്നിലും അധികം ജനത്തിലും കാണുമ്പോൾ പേടിക്കരുത്. ഇസ്രായേലിനെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെയുണ്ട്. നിങ്ങൾ പടയേൽപ്പാൻ നിൽക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച് ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ എടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും വരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്തു, നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടതെന്നാൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പെട്ടുപോവുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആരെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പെട്ടുപോവുകയും മറ്റൊരുത്തൻ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പെട്ടുപോവുകയും മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കൊടുക്കാതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞു. ചേർന്ന ശേഷം അവർ സൈന്യാധിപന്മാരെ സേനാമുഖത്താക്കണം. നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം. സമാധാനം എന്ന മറുപടി പറഞ്ഞു വാതിൽ തുറന്നതെന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയ വേലക്കാരായി സേവ ചെയ്യണം. എന്നാൽ അത് നിന്നോട് സമാധാനമാകുകയും അതാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം. നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നീ നിനക്ക് അനുഭവിക്കാം. ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലെയോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ ഹിത്യർ അമോരിയർ പെരിസ്ത്യർ കനാന്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപഥാർത്ഥിതമായി സംഹരിക്കണം. അവർ തങ്ങളുടെ ദൈവപൂജയിൽ ചെയ്ത പോലെ സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്തു വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകിയാൽ അവയെ വെട്ടിക്കളയരുത്. നീ പറമ്പിലെ വൃക്ഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാകുന്നുവോ? തിന്നാനുള്ള ഫലവൃക്ഷമല്ല എന്നറിയുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുകയും നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങുകയും വരെ അതിന്റെ നേരെ കൊത്തളം പണിയുകയും ചെയ്യാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായവിധന്മാരും പുറത്ത് ചെന്ന് കൊല്ലപ്പെട്ടവന്റെ ചുറ്റിയിരിക്കുന്ന അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കണം. കൊല്ലപ്പെട്ടവൻ അതി അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാതും മുഖം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിധവും ഇല്ലാത്തതും ഇരുൾക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് വെച്ച് പശുക്കിടാവിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്ത് ചെല്ലണം. അവരെല്ലോ നിന്റെ ദൈവവുമായ യഹോവയ്ക്ക് തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ വാക്കിൽ പ്രകാരം സകല വ്യവഹാരവും അടികലച്ചിലും തീർക്കേണ്ടതാകുന്നു. കൊല്ലപ്പെടുന്നവനെ അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി തങ്ങളുടെ കൈകൾ ആ രക്തം ചിന്തിയിട്ടില്ല, ഞങ്ങളുടെ കണ്ണത് കണ്ടിട്ടില്ല. യഹോവയെ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷണിക്കണമേ, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തമിരിപ്പാൻ ഇടവരുത്തരുത് എന്ന് പറയണം. എന്നാൽ ആ രക്തപാതകം അവരോട് മോചിക്കപ്പെടും. ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ദൈവമേ എനിക്ക് മുഖ്യമാകുന്നു. പറയ്ക്കുമോ?
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലുതൊരു നാമത്തിനും ഭാവത്തും ഉണ്ടായിരിക്കട്ടെ. സാധനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിൽ ആരിപ്പാൻ തക്കവണ്ണം ആരോഗ്യവും അവസരവും തന്ന ദൈവസന്നിധിയിൽ ഏറ്റവും ഭക്തിയോടുകൂടി ശിരസുകളെ നമിക്കുകയും ദൈവമാകെ നാം ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടുകൂടി അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ആരാധനകളും ഒക്കെ കരുണാപുരസ്ഥം സ്വീകാര്യോഗ്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം വാകെ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ പ്രിയപ്പെട്ട മാമനച്ചനുണ്ട്, അതുപോലെ എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കൂട്ടായ്മയ്ക്ക് അനുഗ്രഹമായി തീരുവാനും ആത്മീയമായ ഉണർവും ചൈതന്യവും നിറവും ഒക്കെ ഈ ഒരു കൂട്ടായ്മയിൽ കൂടി കൂടുതൽ നമുക്ക് ആർജിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഈ സമയത്ത് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം, യേശുവെ രക്ഷാദായക നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. നിറയെ പാപത്തിന്റെയും ഭാരത്തിന്റെയും വേദനയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അങ്ങയുടെ നോട്ടവും അങ്ങയുടെ സ്പർശനവും നുറുങ്ങിയ ഹൃദയത്തോടെ വന്നിരുന്ന ആളുകൾക്കൊക്കെയും ആശ്വാസവും പ്രത്യാശ ശക്തിയും ധൈര്യവും ലഭിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈ സമർപ്പണത്തിൽ കൂടി അങ്ങയുടെ സ്പർശനം ഞങ്ങൾക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് പ്രാർത്ഥനാപൂർവം ഉപേക്ഷിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം.
യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിരിക്കും സ്തുതി. തന്റെ സ്ത്രീകളാലകാശം ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നമസ്കാരവും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത
പാപങ്ങൾ ഞങ്ങളോട് ക്ഷണിക്കണമേ. മനുഷ്യരെ
ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടേ. ഞങ്ങളുടെ രാജ്യശക്തി മാത്രോ
പറഞ്ഞു അറിയമേ. നിനക്ക് സമാധാനം.
ും കണ്ടല്ലോ ചെറിയപ്പെടുവാറാണ്.
കർത്താവേ, കർത്താവിന്റെ ഓടിവഴികളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങൾ തെറ്റൊഴിഞ്ഞ് യാത്ര ചെയ്യുവാനായിട്ട് നിന്റെ മഹത്വ പ്രകാശത്താൽ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പങ്ങളായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെയും സഹപ്രവർത്തികൾക്കായിട്ട് ഞങ്ങളുടെ കൈകളെയും ശക്തിപ്പെടുത്തുകയാണമേ. ദൈവമായ കർത്താവേ, നിന്റെ വചന പ്രകാരം ഞങ്ങളുടെ സഞ്ചാരത്തെയും നിന്നുള്ള ധ്യാനങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വിചാരങ്ങളെയും നീ നേരെയാക്കണമേ. നിന്റെ സഹായങ്ങളാൽ ഞങ്ങളുടെ അധരങ്ങളെയും ഞങ്ങളുടെ നാവുകളെയും നിന്റെ സ്തോത്ര ശബ്ദങ്ങൾക്കായിട്ട് നീ കാത്തുകൊള്ളണമേ. നിന്റെ ഉപദേശ സത്യം ഞങ്ങളിൽ നീ ഉറപ്പിക്കണമേ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, നിന്നെ ഞങ്ങൾ വിളിക്കുകയും ചെയ്യുന്നു. മോർ ബാലോഹൻമീൻ
ഭാവനച്ചൻ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർത്തതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 86 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തും. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. ഉള്ളം എന്ന് പറയുന്നത് ഹൃദയമാണ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു മനുഷ്യര് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷവും ആനന്ദവും ഉണ്ടാകും എന്ന് സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഹൃദയം സന്തോഷമായി തീരുന്നത് അവന്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തുമ്പോഴാണ്. ബുധനാഴ്ച നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം, എല്ലാ അവസരവും പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ നിമിഷം, കൂടുതൽ നമ്മുടെ ഹൃദയത്തെ ദൈവം മുമ്പാകെ ഉയർത്തുവാനും അതിൽ കൂടി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളം സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഉയർത്തുകയും ദൈവകൃപകളെ കൂടുതൽ കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ ഇടയാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബലഹീനരായ ഞാൻ തന്നെയാണ്. കാരണം സൗകര്യപ്രദമായിട്ട് മറ്റ് വൈദികരെയൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം രണ്ടുപേരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് അസൗകര്യം പറഞ്ഞതുകൊണ്ട് ശുശ്രൂഷിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആമുഖമായിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇപ്പം ആമുഖം പറഞ്ഞാൽ പിന്നെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് അധിക പ്രസംഗമാകാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ 70 ഗീതം വളരെ സുപരിചിതമായ ഒരു സമർപ്പണ ഗീതമാണ്. നിന്റെ ഗീതം പോലെ തന്നെ ദൈവമേ നിത്യം നടത്തി തരാണമേ. പലപ്പോഴും ലോകത്തിന്റെ ഇഷ്ടം തിന്നപ്പെട്ടുകൊണ്ട് ആ പാതയിൽ കൂടി നടക്കുമ്പോൾ ആ പാതയുടെ അറ്റം നമ്മളെന്ന് എത്താതെ ഇരിക്കുമ്പോൾ നിരാശയും അല്ലെങ്കിൽ യാത്രാമധ്യയെ ചുവട് ഇടറി വീഴുമ്പോൾ നമുക്ക് നിരാശയും ഉണ്ടാകും. എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവം ഒരുക്കിയ പാതയിൽ കൂടി നടക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നാം വീണാലും തമ്പുരാന്റെ കരം നമ്മളെ ഗ്രഹിക്കുകയും ദൈവം ഉദ്ദേശിക്കുന്ന രക്ഷസ്ഥാനത്തോളം ആ ദൈവകൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തക്കോണം സാധിക്കും എന്ന് ഈ ഗീതം നമ്മളെ ഓർപ്പെടുത്തുന്നു. ദൈവം ഏത് ഗുണമെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ തക്കോണം എനിക്ക് ജ്ഞാനമില്ല. സ്വർഗീയ ജ്ഞാനം കൊണ്ടും ഉയരങ്ങളിലെ അറിവ് കൊണ്ടും എന്റെ ഉള്ളത്തെ നിറയ്ക്കണമേ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുജന തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം.
നിന്റെ ഗീതം പോലെ
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജ്യേഷ്ഠനായ മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശിച്ചൻ, പള്ളിയുടെ അങ്കണത്ത് കൂടിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭക്തിയോടും ഒരുക്കത്തോടും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹിതമായ ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപയറളിയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം എല്ലാ ദിനങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളാണെങ്കിലും വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മളെ ഒരുക്കിക്കൊണ്ടു പോകുന്ന ദിനങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പരിശുദ്ധമായ 50 ദിവസങ്ങളിലെ നോമ്പിലേക്കുള്ള ഒരു യാത്രയുടെ തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നത് നമ്മെ നടത്തിയ വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ പാദസ്പർശങ്ങളിൽ സ്പർശിച്ച് അനുഗ്രഹം പ്രാപിച്ചു. നമ്മളെ ജനിപ്പിച്ച് നമ്മളെ വളർത്തിയ വാങ്ങിപ്പോയ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ നമ്മളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള വാങ്ങിപ്പോയ സഹോദരങ്ങളുടെയും പ്രാർത്ഥനാപൂർവമായ ഓർമ്മയിൽ ധന്യമായിക്കൊണ്ടും പരിശുദ്ധമായ നോമ്പിന്റെ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സകല വാങ്ങിപ്പോയ പുരോഹിതന്മാരുടെ പട്ടക്കാരുടെയും ഓർമ്മയായിരുന്നു. അന്നെന്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ ഈ ഒരു ശുശ്രൂഷയിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന ദൈവസന്നിധിയിൽ ഞാൻ ആശ്രയിക്കുക. പുതിയ ചിന്തകളൊന്നും അല്ലെങ്കിൽ തന്നെയും നമ്മൾ കേട്ടിട്ടുള്ളതും അറിയാവുന്ന ചിന്തകൾ ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി നമുക്ക് ഒരറിവ് ലഭിക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് പൗരിക ശുശ്രൂഷയുടെ പ്രാധാന്യവും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ പറ്റിയും ഒക്കെ ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരി ഒരു ക്ലാസ് രൂപേണ നമുക്ക് തിരിച്ചറിയത്തക്കവണ്ണം ഒരു ചിന്ത നിങ്ങളുമായിട്ട് പകരാം എന്ന് ദൈവസന്നിധിയിൽ ഞാൻ ആശ്രയിക്കുക. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ലിങ്കില് ഇപ്രകാരമാണ്, ഈ നാട്ടിലൊരാള് പൗരോഹിത്യ ശുശ്രൂഷ, പണ്ട് പുരോഹിത ബന്ധമുള്ളൊരു കുടുംബവും അല്ലെങ്കിൽ വ്യക്തിയുമായിരുന്നു, പക്ഷെ പലർക്കും അറിയാതിരിക്കും, പലരും കണ്ടതായിരിക്കും. ഇപ്പോഴ് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാര് അത് ഏത് മതത്തിലാണെങ്കിലും, ക്രൈസ്തവ മതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രാധാന്യമൊന്നുമില്ല, അതൊക്കെ വെറും തട്ടിപ്പുകളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ മികച്ചൊരു പ്രയാസം ഒരു പ്രശ്നമുള്ള ഒരാളാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പലർക്കൊക്കെ അറിയാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഈ എന്നെ സങ്കടപ്പെടുത്തിയത് ഇത് കേട്ട പല ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വിരളമായ ആളുകൾ മാത്രമേ ഉള്ളൂ അതിനെ ഒന്ന് അത് ശരിയല്ല അങ്ങനെ പറയരുതെന്ന് വളരെ കുറച്ച് മാത്രമേ ആളുകൾ പറയുന്നുള്ളൂ. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു തലത്തിൽ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹൈന്ദവ സഹോദരന് ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നടത്തുകയും അദ്ദേഹത്തിന്റെ പല ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും വരാറുണ്ട്. അവിടെയും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിനെ കമന്റ് ചെയ്യുന്ന 40% ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമുണ്ട്, ഇന്നത്തെ ഈ മനുഷ്യന്റെ ഒരു വലിയ ശ്രമം ആണ് പലപ്പോഴും മനുഷ്യനെ വെളിച്ചത്തിൽ ജീവിക്കുന്ന നടക്കുന്ന മനുഷ്യരെ ഇരുട്ടിലേക്ക് നയിച്ചുകൊണ്ട് പോകത്തക്കവണ്ണമുള്ള ഒരു ശ്രമം ഇന്ന് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ ഇരുട്ടിന്റെ തലങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുമ്പോൾ അതിനെപ്പറ്റി അധികം ബോധവാന്മാരല്ലാത്ത സാധാരണ മനുഷ്യരൊക്കെ എങ്ങനെയോ ഇതിനെ വാച്ച് ചെയ്യുമ്പോൾ, കാരണം എല്ലാവരും ഒരേ രീതിയിലല്ലോ ഇതിനെ ശ്രദ്ധിക്കുന്നത്, ചില മനുഷ്യരിലൊക്കെ വളരെ ശക്തമായ സ്വാധീനം ഇതിലേക്ക് വരികയും അങ്ങനെ വെളിച്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ഇരുട്ടിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള, തള്ളിവിടുന്ന രീതിയിലുള്ള പല പ്രചാരണങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് ഒരു സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടായ ഒരു സംഗതിയാണ്, ക്യാൻസറിന്റെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ, ഗഗാധര ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഒരു ചിത്രം, ഒരു ഷെയ്ഡഡ് പിക്ചർ വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളൊക്കെ പലരും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അതായത് ക്യാൻസർ പടരാതിരിക്കാനായിട്ട് ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യണം, പഞ്ചസാര പരിപോകാൻ ഒഴിവാക്കണം, അതുപോലെ തന്നെ പിന്നെ നാരങ്ങയും പിന്നെ അതിന്റെ തേവാദം കേട്ട് കുടിക്കണം, പിന്നെ അങ്ങനെ കീമോതെറാപ്പിയേക്കാൾ ഭയങ്കര ശക്തമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ വിവരണങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇനി വലിയ പഞ്ചസാര വാങ്ങിക്കുകയും ചെയ്യരുത്. എന്നെ പോലെ പല ആളുകളും, ഈ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിന്റെ പിന്നാലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അദ്ദേഹം അത് കേസ് കൊടുക്കുകയും ഇത് എന്റെ പിക്ചർ വെച്ചുകൊണ്ട് ഒരു വ്യാജ പ്രചരണമാണ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള പ്രചരണങ്ങള് ചില മനുഷ്യരുടെ ബുദ്ധികളുടെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്നതാണ്. പക്ഷെ ഇത് രോഗികളായിട്ടുള്ള പല മനുഷ്യരിലും ഇത് തെറ്റായ സ്വാധീനം ചെലുത്തുകയും അവർ ചെയ്യേണ്ട പ്രക്രിയ ചെയ്യാതിരിക്കുകയും അവരുടെ ജീവിതം അവതാളത്തിലാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ഭക്തിയെയും മനുഷ്യന്റെ ജ്ഞാനത്തെയും അപകടകരമായ തലങ്ങളിലേക്ക് നയിക്കുന്ന പല പൈശാചിക ശക്തികളും ഇന്ന് സമൂഹത്തിൽ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മള് സഭയും സഭ നൽകുന്ന തിരിച്ചറിവുകളും അല്ലെങ്കിൽ ആരാധനാ തലങ്ങളിൽ കൂടി നമ്മൾ കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ നല്ല ആത്മീയ അവബോധത്തോടുകൂടി നമ്മൾ സ്പർശിച്ചില്ലെങ്കിൽ അറിഞ്ഞു അറിയാതെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോവുകയും നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായി തീരുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മൾ വായിച്ച് അതിനായിട്ട് ഞാൻ എന്റെ മനസ്സിൽ തെരഞ്ഞെടുത്തൊരു വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 43 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിച്ച ഭാഗം തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ പള്ളിയിലൊക്കെ സമയത്തിന് പോയവരും ദൈവങ്കിലിന് മുമ്പ് പങ്കിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 43 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. കർത്താവ് തന്റെ ശിഷ്യന്മാരോടും ലോകത്തോടും പ്രബോധിപ്പിക്കുന്ന ഒരു ഓവയാണ്. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. വീട് തുറക്കുക എന്ന് പറഞ്ഞാല് വീട് മോഷ്ടിച്ചില്ലേ, ഒരു വീട്ടിൽ വീട് തുറന്നു കയറുക, അതിനെ അത് തുളച്ച് അതിന്റെ അകത്ത് കയറി കള്ളനത്തിനാ വീട്ടിൽ കയറുന്നത്, വീട്ടിലുള്ള വില പിടിച്ച സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടാണ്. അപ്പൊ അതിന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട് കള്ളൻ കയറി നശിപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഇതിനെ ചേർന്നാണ് അതിനോട് തുടർന്നുള്ള വാചകങ്ങള് പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ പറ്റി കർത്താവ് തന്നെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ ചുമതലയായിട്ട് ഇവിടെ പറയുന്നുണ്ട് തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കത്തക്കവണ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈ വീട് എന്ന് പറയുന്നത് പല 3-4 സ്ഥലങ്ങളിൽ ചിന്തിക്കാം. വീടെന്ന് പറയുന്നത് ഒന്ന് സഭയാകാം, ക്രൈസ്തവ സഭയാകാം, അതല്ലെങ്കിൽ നാം ആയിരിക്കുന്ന പാരിഷ് അല്ലെങ്കിൽ ഇടവക ദേവാലയമായിരിക്കാം. പിന്നെ 3-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ വീടാണ്. 4-ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ വഹിക്കുന്ന നമ്മുടെ ശരീരമാണ്. ഇതെല്ലാം നമ്മുടെ ഭവനങ്ങളുടെ വിവിധ തലങ്ങളാണ്. ഇവിടെ എപ്പോഴും കള്ളൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏത് സമയത്ത് ഇവിടെയൊക്കെ കയറി നശിപ്പിക്കാനായിട്ട്. പള്ളി സഭയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിലാണെങ്കിലും കള്ളൻ എപ്പോഴും നോക്കിയിരിക്കുക. കള്ളന്റെ കള്ളനൊരു ഉദ്ദേശമുണ്ട്. നന്മയായിട്ട് നിൽക്കുന്ന ദൈവിക നിറവിൽ പോകുന്ന സ്ഥലങ്ങളെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് കള്ളന്റെ ഉദ്ദേശം. അപ്പൊ കള്ളങ്ങനെ നോക്കി നടക്കുക ഏത് വീട്ടിൽ കയറാമെന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും വീടുകളിൽ ഈ കള്ളന് സുഗമമായിട്ട് കയറാതിരിക്കണമെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം, അലേർട്ട് ടു പ്രിവെന്റ്. അതുണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ പുരോഹിതന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വീട്ട് സൂക്ഷിപ്പുകാരനാണ് പുരോഹിതൻ. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും പിൻപറ്റുന്ന, നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെ നിങ്ങളെ പിൻപറ്റുന്ന ഒരു സ്വാധീന ശക്തിയാണ് ഒരു പൗരോഹിത്യം എന്ന് പറയുന്നത്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതല് ഈ കുഞ്ഞ് മരിച്ചതിന് വലുതായി അല്ലെ പ്രായമായി മരിച്ചതിന് ശേഷവും ഈ പൗരോഹിത്യ നൽവരങ്ങളുടെ സ്വാധീന ശക്തി നഷ്ടപ്പെടുന്നില്ല എന്നുള്ള അസത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്മ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുമ്പോൾ ആ പള്ളിയിലെ വികാരിച്ചനോട് പറയും, അച്ഛാ പ്രത്യേകം പ്രാർത്ഥിക്കണം അല്ലെ. അന്ന് മുതല് ഈ അമ്മയും ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഈ അച്ഛന്റെ പ്രാർത്ഥനയിലുണ്ട്. ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയുടെ വലയത്തിൽ അന്ന് കുഞ്ഞായി തീരുകയാണ്. പിന്നീട് ഏത് പുരോഹിതന്മാര് മാറി മാറി വന്നാലും ഈ കുഞ്ഞ് മാമോദീസം മുങ്ങുന്നതും ഇത് വിശുദ്ധ കുർബാന കൊള്ളുന്നതും ഇത് കുമ്പസാരിക്കുന്നതും ഇങ്ങനെ ആദ്യ ചടങ്ങുകളൊക്കെ നിരന്തരം ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ അത് മരിച്ചും മരിക്കുന്നതിന് ശേഷം അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു വ്യക്തിയെയും എപ്പോഴും പിന്തുടരുന്ന ഒരു സ്വാധീന ശക്തിയാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 45 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആണ്. ഹു ദൻ ഈസ് എ ഫേത്ത്ഫുൾ ആൻഡ് വൈസ് സെർവന്റ് ഹും ഹിസ് മാസ്റ്റർ മെയ്ഡ് റൂളർ ഓവർ ഹിസ് ഹൗസ് ഹോൾഡ് ടു ഗീവ് ദം ഫുഡ് ഇൻ ഡ്യൂ സീസൺ. അവിടെ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യജമാനൻ ആരാ യജമാനൻ? യജമാനൻ പറഞ്ഞ ദൈവം അല്ലേ? ദൈവം തന്റെ വീട്ടുകാര് എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തില്ല അല്ലെ. അല്ലെങ്കിൽ യജമാനന്റെ വീട്ടിലെ അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട സംഗതിയുണ്ട്. യജമാനന്റെ വീട്ടിലെ വീട്ടുകാരാ നമ്മുടെ, ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാ ഞാനും നിങ്ങളും. അപ്പൊ ഇവിടെ ദൈവവും പുരോഹിതനും സാധാരണ ആളുകളും തമ്മിലുള്ള ആഴമായ ആർദ്രമായ വാക്കുകൾക്ക് അതീതമായ ബന്ധത്തെ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഭവനത്തിലെ ഭവനക്കാരാ നമ്മളൊക്കെ. ആ ഭവനത്തിൽ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ചിരിക്കുന്ന, അവരെ ആക്കാനായിട്ട് വെച്ചിരിക്കുന്നതല്ല, അവരുടെ ഹൗസ് ഹോൾഡ് എന്നാ പറയുന്നത്. അപ്പൊ ഇത് ആയി വരുന്ന ഒരു സ്ഥാനമല്ല, പിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ്, ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത് തത്സമയം ഭക്ഷണം കൊടുക്കാൻ അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിലൊക്കെ വരുമ്പോഴേ കഞ്ഞിയും പയറും ഒക്കെ എന്തുവാ ഈ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു എല്ലാ മനുഷ്യനും ഒരു ആത്മീയ വിശപ്പുണ്ട്, സംശയമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരു വിശപ്പുണ്ട്. ചില മനുഷ്യർ ആ വിശപ്പിനെ തിരിച്ചറിയുന്നു, ചില മനുഷ്യർ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. തിരിച്ചറിയുന്ന മനുഷ്യൻ ഈ വിശപ്പ് അടക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ പുരോഹിതന്റെ അടുത്ത് ചെല്ലുന്നു. ഈ വിശപ്പ് അടക്കത്തക്കവണ്ണമുള്ള ഒരു സാധ്യതയെ പുരോഹിതനിൽ കൂടി ഈ സമൂഹം തിരിച്ചറിയുന്നു. എല്ലാ മനുഷ്യരും ഈ വിശക്കുന്ന അനുഭവമുണ്ട്. ഞാൻ ഓർക്ക, കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളെന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടത് കാരണം എന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഇങ്ങനെ പലരും എന്നെ കേൾക്കുന്ന വൈദികരുടെ ഒക്കെ ജീവിതത്തിലെ
അനുഭവങ്ങൾ
എന്നെ വിളിക്കുമ്പോഴ് ഇപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ വീട്ടിൽ വരണ്ട, അച്ഛന് ഓഫീസിൽ വന്നാൽ മതി, എനിക്ക് അച്ഛന് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ മറ്റെങ്ങും പള്ളിയിലും ഒന്നും പോകാനുള്ള സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. അദ്ദേഹത്തെ കണ്ട ആ നിമിഷം മുതല് എന്നോട് ഒന്നും പറയുന്നില്ല, പൊട്ടി കരയുകയാണ്. അപ്പൊ ഞാൻ കുറെ നേരം അദ്ദേഹം കരഞ്ഞു, ഞാൻ ശാന്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം തന്റെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ആ വീട്ടിൽ അദ്ദേഹം മൂലമല്ല വീട്ടിലെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം ഇദ്ദേഹത്തിലാണ് ചെന്നത്. ഒരു അടി പോലും വീട്ടിൽ തിരിച്ചു പോകാൻ തക്കവണ്ണം താല്പര്യമില്ലാതെ ഏറ്റവും നിരാശയുടെ അടിത്തട്ടിൽ ഈ മനുഷ്യൻ കിടക്കുക. ശരി, വീട്ടിൽ പോകാൻ താല്പര്യമില്ല, വീട്ടിലെ സാഹചര്യം ഇതാണ്. ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമല്ലെങ്കിൽ പോലും വീട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സുരക്ഷേർച്ചകളും ഇതെല്ലാം കൂടെ എത്തിച്ചേരുന്നത് എന്റെ ഫോണില. വളരെ അസ്വസ്ഥനായിട്ട് ഏങ്ങലടിച്ചുകൊണ്ട് കരയുക. കുറെ നേരം സംസാരിച്ച് പ്രാർത്ഥിച്ച് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പോയി കഴിഞ്ഞപ്പോഴ് ആദ്യം കണ്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ല, പിന്നീട് അദ്ദേഹത്തെ ഒരുപാട് പ്രത്യാശയോടുകൂടിയാണ്. ഞാൻ അവിടെ ചെന്ന് വലിയ സംഭവം കാണിച്ചെന്നുള്ളതല്ല, എല്ലാ വൈദികരും ചെയ്യുന്നൊരു സംഗതിയാണ്. പക്ഷെ ആ പ്രയാസങ്ങൾ പറയുവാൻ തക്കവണ്ണം, പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഈ മനുഷ്യന്റെ മനസ്സിൽ തോന്നിയത് എന്റെ അച്ഛനെ, അദ്ദേഹം അച്ഛനാണെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പോയതുള്ളൂ, അല്ലെങ്കിൽ ഒരച്ഛനെ വിളിച്ച് എന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും എന്നുള്ള ആ മനുഷ്യന്റെ ബോധ്യമാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു ഡോക്ടർ, അദ്ദേഹം ഇതുപോലെ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ശക്തമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോഴ് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി ഈ രോഗം എന്റെ ജീവിതത്തിലെ ചില ശ്രദ്ധയല്ലാത്ത തലത്തിലുള്ള ജീവിത ശൈലി കൊണ്ട് ഉണ്ടായതാണ്. ഇതുപോലെ വിളിച്ചു കഴിഞ്ഞപ്പോഴ് കുറെ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ദൈവം തന്നൊരു ശിക്ഷയാണ് ഈ രോഗം, ഞാൻ അതിനെ ഒരു ഒരു ദൈവം തന്നൊരു ശിക്ഷണമായിട്ട് തന്നെ തിരിച്ചറിയുന്നത് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കുറെ ഉപദേശങ്ങളൊക്കെ നൽകാനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, അതേത് സ്ഥാനത്തുള്ള മനുഷ്യനാണെങ്കിലും, അത് വൈദ്യനാണെങ്കിലും, ഞങ്ങൾക്ക് പറഞ്ഞാലും ഒരു നല്ല ഉന്നത ഉദ്യോഗസ്ഥനാണ്, എത്ര ഉയർന്ന സ്ഥാനത്തുള്ള മനുഷ്യനാണെങ്കിലും, ഒരു സമയം ഒരു ഏതെങ്കിലും ഒരു പുരോഹിതന്റെ സാന്നിധ്യം ആവശ്യപ്പെടും എന്നുള്ളൊരു സംശയവുമില്ല. ഒരുപാട് രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു വൈദ്യന് പോലും ആവശ്യമാണ് ഒരു വൈദികന്റെ ശുശ്രൂഷ എന്നുള്ളത്. അപ്പം ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ദാഹിക്കുന്ന മനുഷ്യരായി തീരുകയും നമ്മുടെ ദാഹം ശമിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം ഒരു പുരോഹിതന്റെ സ്ഥാനം എന്ന് പറയുന്നത് അയാള് സ്വയമായിട്ട് മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുത്തോന്നല്ല. ഒരിക്കലും ഒരു പുരോഹിതന് പറയാൻ പറ്റത്തില്ല എന്റെ കഴിവുകൊണ്ട് ഞാൻ, ദൈവത്തിന്റെ കരുണയാണ്, ദൈവമാക്കി വെച്ച സംശയമൊന്നുമില്ല അതിനകത്ത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരിലെ 1 കൊരിന്ത്യർ ലേഖനം 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 1-2 വാക്യങ്ങളിൽ, 1 കൊരിന്ത്യർ 4:1-2, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിജയകാരന്മാരും എന്ന് ഗൃഹജന്മാരും എണ്ണിക്കൊള്ളട്ടെ എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. പൗലോസ് ശ്ലീഹ പറയാണ് ഞങ്ങളെ എങ്ങനെ കാണാന്നാ പറയുന്നത്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നുള്ള കൊള്ളട്ടെ. ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാർ എന്നിട്ട് അവിടെ പറയുന്നത് ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ എല്ലാ പുരോഹിതന്മാരും വിശ്വസ്തരായിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളുടെ മുമ്പാകെയും ദൈവ മുമ്പാകെയും വിശ്വസ്തരായിട്ട് ജീവിക്കണം എന്നുള്ളതും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ശേഷം പുരോഹിതന്മാരൊക്കെ പെട്ടുമെന്ന് വ്യക്തമായിട്ട് അവർ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പക്ഷെ ജനങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ മേൽ അവരെ നയിക്കുവാനും അവർക്ക് ആവശ്യമായിരിക്കുന്ന ബോധ്യം കൊടുക്കുവാനും അവരുടെ വേദനയിലായിരിക്കുമ്പോൾ അവർക്ക് ധൈര്യവും പ്രത്യാശ നൽകുവാൻ തക്ക ഓണം ആക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണെന്നുള്ളത് നമ്മൾ ഒന്നാമത് തിരിച്ചറിയും. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന മറ്റൊരു ഭാഗം ഒരു ദൈവത്തിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരാണ്. ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവം പത്ത് കാശൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ബാങ്കിലൊക്കെ ഇട്ട് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന, അല്ലെ പള്ളി വരുന്ന പൈസയൊക്കെ ഇങ്ങനെ അച്ഛന്റെ പേരിലാക്കി അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട് കേട്ടോ. പള്ളിയിലൊന്നും അല്ല, മറ്റു സ്ഥലങ്ങളിലുമൊക്കെ. പള്ളിയിൽ പിന്നെ അതിന് ട്രസ്റ്റി സെക്രട്ടറിയും കണക്കും കാര്യങ്ങളും സഭയ്ക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പള്ളിയിലെ കണക്കുകൾക്കൊക്കെ ഒരു കൃത്യതയുണ്ട്. പക്ഷെ മറ്റു പലയിടത്തും അത് പോട്ടെ, നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ സമ്പത്തിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? മത്തായി ലൂക്കോസ് 25:14. സെയിന്റ് മാത്യു chapter 25:14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആരാ? ദൈവമാണ് കേട്ടോ. പരദേശത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വർഗരാജ്യ പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഉപമയാണ് പറയുന്നത്. പരദേശത്ത് പോകുമ്പോൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്? തന്റെ ദാസന്മാരെ വിളിച്ചു അവരെ തന്റെ സമ്പത്ത് ഏൽപ്പിച്ചു. കാരണം ഈ സമ്പത്ത് ഏൽപ്പിക്കാൻ കാരണമുണ്ട്. ആരുടെ ഈ സമ്പത്ത്? യജമാനന്റെയാണ്. ഈ യജമാനന്റെ സമ്പത്ത് എങ്ങനെയാ നേടുന്നേ? നിങ്ങളെ കൈക്കൂട്ടത്തിൽ ഇരിക്കുന്ന കേൾക്കുന്ന പല രൂപത്തിൽ സമ്പത്തുള്ളവരായിരിക്കും അല്ലേ? നിങ്ങൾ എങ്ങനെ ഈ സമ്പത്തൊക്കെ നേടി? പോക്കറ്റടിച്ചു വന്നു, പിന്നെ അടിച്ചു മാറ്റിയാണോ? അല്ലേ, സംശയമൊന്നും ഇല്ല. ഒരാൾക്കൊരു സമ്പത്ത് ചുവേനേരെ ഉണ്ടാകുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സ്വാമിമാരും ഉണ്ടാക്കുന്ന പണത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ ഈ ആത്മീയത വിറ്റുണ്ടാക്കുന്ന പണത്തെ ഉദ്ദേശിച്ചല്ല. സാധാരണ മനുഷ്യൻ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഇതിൽ ഒരുപാട് ക്ലേശങ്ങളുണ്ട്. അവരുടെ ബുദ്ധിയും അവരുടെ വിയർപ്പും ത്യാഗവും ഒക്കെയാണ് സമ്പത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളാണ്. ദൈവത്തിന്റെ സമ്പത്താണ് നമ്മൾ. ക്രിസ്തു എങ്ങനെ ഉണ്ടാക്കിയതാ? തന്റെ ചോര നീരും കൊടുത്തുണ്ടാക്കിയ സമ്പത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് ഈ സമ്പത്ത് ചുവേനര നടത്തണം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു എന്ത് ചെയ്തത്? താൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ സമ്പത്ത് ആരെ വിളിച്ച്? തന്റെ ദാസന്മാരെ വിളിച്ച് അവരെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ദാസന്മാരെന്ന് പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷകരാണ് അല്ലേ? ദൈവത്തിന്റെ ശുശ്രൂഷകരെ തന്റെ കഷ്ടപ്പാടുണ്ടാക്കിയ സമ്പത്ത്. ഓരോ സമ്പത്ത് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ആത്മാവാണ്. ഈ ഓരോ മനുഷ്യന്റെ ആത്മാവിനെ കർത്താവ് കഷ്ടപ്പെട്ട് നേടിയതാണ്. ഇതിന് സ്ഥിരത ഉണ്ടാകുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ഈ സമ്പത്ത് സൂക്ഷിക്കാനുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന്റെ ദൈവിക ദൈവ മനുഷ്യന്റെ ആത്മാവിന്റെ സൂക്ഷിപ്പുകാരാണ്. ദൈവത്തിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരാണ് പുരോഹിതന്മാർ. അതുകൊണ്ട് എബ്രായ ലേഖനം 13:17 വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഏതൊരു പുരോഹിതനും അവരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ ഓരോ അടുത്തു വരുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവം ഫലമേൽപ്പിച്ച ഓരോ ഒരു കുഞ്ഞു ജനിക്കുന്ന അന്ന് മുതൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഉദ്ദേശം അല്ലെ ഇതുപോലുള്ള സഭാ കൗദാശിക ശുശ്രൂഷകൾ കൂടിയൊക്കെ ആ ആത്മാവിനും ആ ശരീരത്തിനും ഒരു പിശാചിന്റെ വാസം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം സൂക്ഷിക്കുകയും ആ ഏൽപ്പിച്ച ആത്മാവിനെ ദൈവകരങ്ങളിൽ ഭക്തിയോടെ സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ ചുമതലയാണ് ഒരു പുരോഹിതന്റെ. അവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു, അവർ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇവിടെ വരുത്തുവിൻ, അല്ല ഞാൻ ആർക്ക് നല്ലതല്ല? നിങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ചുമതലയുണ്ട്. ഈ ആത്മാവിനെ സൂക്ഷിക്കത്തക്കവണ്ണം പുരോഹിതനുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ ആത്മാവ് ഇവിടെ വച്ച് മാത്രമല്ല, വാങ്ങിപ്പോകുമ്പോഴും ഈ ആത്മാവിന്റെ ഈ ബന്ധം അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ഞായറാഴ്ച സകല വാങ്ങിപ്പോയ പലേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാര് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്? പ്രസംഗിച്ച് പറഞ്ഞത് കശീഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം കാശ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് കശീഷ ഉണ്ടായത്. അപ്പൊ ഒരാളൊരു നല്ല അർത്ഥമാണ് കാശ് അല്ലേ? പലർക്കും ഒരു ധാരണയുണ്ട് കാശ് കിട്ടാനായിട്ടാണ് ഈ ധൂപപ്രാർത്ഥനയൊക്കെ നടത്തുന്നതെന്ന് അല്ലേ? ആണോ? പഴയ ദൈവത്തില് ദൈവം മോശയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അഹറോനെ അടുക്ക വിളിക്കണം. അഹറോനെ അടുക്ക വിളിച്ചിട്ട് അവൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കത്തക്കവണ്ണം അവൻ ആയിരിക്കേണ്ടുന്ന എല്ലാ ക്രമീകരണവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. പുറംകുപ്പായം, കാൽച്ചട്ട, കയ്യുറ, എടക്കെട്ട്, അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ശിരസിൽ വിശുദ്ധ പട്ടം, ഇതൊക്കെ വെച്ചിട്ട് അഹരോനോട് പറയുന്ന കുറെ ചുമതലകളൊക്കെ അഹരോൻ ദൈവസന്നതിയിൽ ചെയ്ത ശുശ്രൂഷകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വളരെ പ്രസക്തമായിട്ട് പറയുന്നുള്ളതാണ് ഈ നീളക്കുപ്പായത്തിന്റെ ഉള്ളിൽ ഒരു പതക്കമുണ്ട്. പൊട്ടുന്ന പടക്കമല്ല, പതക്കം. അതൊരു ചെപ്പെന്നാണ് അതിന്റെ അർത്ഥം. ഈ ചെപ്പില് 12 ഗോമേതക കല്ലുകളുണ്ട്. ഈ 12 ഗോമേതക കല്ലുകളിലും എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരുകള് എന്തിനു വേണ്ടിയിട്ട് കുത്തി എഴുതി പറഞ്ഞത്, ഓർമ്മയ്ക്കായിട്ട്. ആർക്കോർക്കാനാ? കാരണം ദൈവത്തിന്റെ ഓർമ്മക്കുറവുണ്ട് ഈ 12 പേര് ഓർക്കാനായിട്ട് അല്ലേ. അതുകൊണ്ടാണ് എന്തിനാ ദേവാലയത്തിൽ അതിവിശുദ്ധ ശുശ്രൂഷ, അതിവിശുദ്ധ സ്ഥല ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അഹരോൻ ഈ 12 ഗോത്രങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാവോ? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ആർക്കായി കാഴ്ചകൾ ഇവിടെയാണ്, കിന്നോ ഭാഗ്യം അവൻ നേറ്റം, മേൽസ്വർഗത്തിൽ അവൻ ഓർമ്മയെഴുതുണ്ടാകും, ഗോത്ര പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ, കാണാൻ കല്ലുകളിൽ മൂശ കൊത്തിയതോർക്കും പ്പോൾ നിങ്ങൾ അൻപ്രദർ പേരുകളെ ഓർക്കാനും പള്ളിയിലിവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ മഹികാതൻ വരവിൽ തന്നോ ടവർ ബോധിപ്പാനും ചർപ്പിൻ പ്രസ്ഥായിൽ. എന്തിനാ ഓർക്കുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവരെ ഓർത്ത് അവർ സകല പാപങ്ങൾ മോചിച്ച് അവർ ദൈവത്തോടൊപ്പം പന്തിക്കിരിക്കുവാൻ തക്ക അവകാശം അവർക്കുണ്ടാക്കി തീർക്കുന്നത് ഈ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ഈ രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ള 12 ഗോത്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കുർബാന അവസാനിപ്പിക്കുമ്പോഴും രൂബേന്റെ മോശയുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അല്ലേ. മോശയുടെ രൂബേന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. രൂബേന്റെ എല്ലാ പാപങ്ങളും, പാപം ചെയ്ത് മരിച്ചവനാ രൂബൻ, പക്ഷേ പൗത്രനായ മോശയുടെയും അഹറോന്റെയും പ്രാർത്ഥനയാൽ രൂബേന് രക്ഷ കിട്ടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. രൂബേൻ മരിക്കാതെ ജീവനോടെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ കുർബാന അവസാനിപ്പിക്കുക ഞാൻ അതിക്ക് പറഞ്ഞിട്ടുള്ളത്, പാതകനാം രൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകി, എങ്കിൽ ജീവനെഴുമ്പൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കത്ര ഗുണം കൂടും. കാരണം അഹറോൻ ഇത് അപ്പന്റെ അടുത്ത്, യാക്കോബിന്റെ അടുത്ത് അനുഗ്രഹത്തിന് അടുത്ത് വന്ന രൂബേലോട് യാക്കോബ് പറയുന്നുണ്ട്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് നീ ഉടിഞ്ഞു പോകുന്ന പറയുന്നത്. അങ്ങനെ ശാപം കിട്ടി മരിച്ചവനാണ് രൂബേൻ. രൂബേൻ ചെയ്ത പാപങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ ആ പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് മോശ പ്രാർത്ഥിക്കുക. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മോശ ഈ രൂബേന് വേണ്ടി പ്രാർത്ഥിക്കുക, പറയുന്നത് രൂബേൻ മരിക്കാതെ ജീവനോടെ ഇരിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ടാണ്, കാരണം മനുഷ്യൻ ഇടത്തിൽ പാപം ചെയ്യും, പാപം ചെയ്ത മനുഷ്യൻ മരിക്കാതിരിക്കാനായിട്ട്, ദൈവത്തിന്റെ സൃഷ്ടി നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ദൈവസന്നതിയിൽ സുഖിപ്പിക്കുന്ന പുരോഹിതന്റെ ധർമ്മമാണ് തന്റെ ഗോത്രങ്ങളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പം ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ സംരക്ഷകനായിട്ട് ഇവിടെ പുരോഹിതന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു. മൂന്നാമൊന്നുള്ള പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് ദൈവ നിയമത്തിന്റെ ശുശ്രൂഷിപ്പുകാരനാണ് പുരോഹിതൻ. ദൈവ നിയമത്തിന്റെ ശുശ്രൂഷിപ്പുകാരൻ ഗ്ലൂക്കോസിന് ശേഷം 19:12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളു എന്ന് അവരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായത്. കുലീനനായ ഒരു മനുഷ്യൻ, ആരെ കുലീനനായ മനുഷ്യൻ? ദൈവത്തെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് പറഞ്ഞ് എവിടേക്ക് പോയി? ദൂരദേശത്ത് പോയി. ഇവൻ ഫാൾ എന്ന് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ പ്രാപിച്ച് വരണം എന്ന് പറഞ്ഞത് സ്വർഗരാജ്യത്തിലേക്കാണ്, ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തെ പ്രവേശമാണ് ഉദ്ദേശിക്കുന്നത്. ദൂരദേശത്തിൽ അവൻ 10 ദാസന്മാരെ വിളിച്ചു. ഈ 10 ദാസന്മാർ എന്ന് പറയുന്നത് 10 നിയമങ്ങളുടെ സൂക്ഷിപ്പുകാരാണ്, പുരോഹിതന്മാരെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അവരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ കൊടുത്തു. 10 റാത്തൽ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 10 കൽപ്പന നിയമങ്ങളാണ്, ദൈവത്തിന്റെ നിയമങ്ങളാണ്. 10 കൽപ്പനകൾ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്ത് ചെയ്യണത്? പോയി വ്യാപാരം ചെയ്യുക. ഈ 10 കൽപ്പന കൊണ്ട് എന്ത് വ്യാപാരമാ പുരോഹിതന്മാർ ചെയ്യേണ്ടത്? ഇന്ന് പല വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, അത് ടിവിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ പ്രവേശിക്കുന്നില്ല. പുരോഹിതന്മാർ ചെയ്യേണ്ട വ്യാപാരങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ജനമുമ്പാകെ അവഹേളിക്കപ്പെടും എന്നുള്ളതിന്റെ പല ഉദാഹരണങ്ങൾ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ അതല്ല, 10 താലന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ 10 കൽപ്പനകളാണ്. ഈ 10 കൽപ്പനകളെ വ്യാപാരം ചെയ്യാനുള്ള ചുമതലയാണ് പുരോഹിതന്റെ. ജനങ്ങളുടെ ഇടയിൽ ഈ 10 കൽപ്പനകളെ വ്യാപാരം ചെയ്തുകൊണ്ട് ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിളിയാണ് ഈ കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് പറഞ്ഞ് തന്നെ 10 ദാസന്മാരെ വിളിച്ച് 10 താലന്റ് കൊടുക്കുമ്പോഴാണ് നിർവഹിക്കപ്പെടേണ്ടത്. ഈ പത്ത് താലത്തും അല്ലെങ്കിൽ ഈ പത്ത് നിയമങ്ങളും ജനങ്ങളെ പാലിക്കാനായിട്ട് പഠിപ്പിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ പാലിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ നിയമങ്ങൾ ജനങ്ങളിലേക്ക് ജനങ്ങളെ അത് നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കാൻ ഇടയാകേണ്ടത്. അപ്പൊ ഇത് തന്നെയാണെങ്കിലും ദൈവ നിയമത്തിന്റെ സൂക്ഷിപ്പുകാരാണ് പുരോഹിതന്മാര്. അത് സ്വയം സ്വന്തം ജീവിതത്തിൽ ആർജിച്ചുകൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെയും അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ട് മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ സുപ്രസിദ്ധമായ ഒരു വാക്യം നമുക്കറിയാം, രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാകുന്നു. അല്ലെ, പുരോഹിതനാരാണ് സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ, അതെങ്ങനെയുള്ളവനായാലും ഒരു പുരോഹിതൻ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ദൈവ വെളിയുടെ ഭാഗം, അത് സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ ഈ പുരോഹിതൻ ആരായിരിക്കണം, അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം ജനങ്ങൾ അവരോട് ചോദിച്ചു പഠിക്കേണ്ടതുമാകും. ഇത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഇന്ന് നടക്കുന്ന എന്താണെന്നറിയാമോ, ഈ അച്ഛൻ കണ്ടെടുത്തവർ അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞു, ഈ പള്ളിയിലെ അച്ഛന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്, വികാരിമാരല്ലേ, വികാരിമാർന്ന ജസ്റ്റ് ലൈക്ക് എ വ്യാപാരിയുടെ ഉദ്ദേശം എന്താണെന്നറിയാം, വലിയ കട്ടളയും വലിയ കഥകും ചേർത്ത് അടക്കുന്ന സാധനം, ഇത് കിട്ടത്ത് രണ്ടിനെ അടക്കുന്ന മുറുകുന്ന സംഗതിയായി പുരോഹിതന്മാർ വ്യാപാരി അല്ലേ. കാരണം പണ്ട് അച്ഛൻ പറയും ജനങ്ങൾ കേൾക്കും, ഈ നിശ്ചായം പറയും അച്ഛൻ കേൾക്കും. അങ്ങനെ അവസ്ഥയിലേക്ക് ഇന്ന് പള്ളിയും പള്ളിയുടെ ശുശ്രൂഷകളും ഒക്കെ ഇങ്ങനെ അധപതിച്ചു പോകുന്നതെന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന ദൈവത്തിന്റെ നിയമ സൂക്ഷിപ്പുകാരായിരിക്കണം പുരോഹിതന്മാർ എന്ന് നമ്മളിവിടെ ഓർപ്പിക്കുകയാണ്. പുരോഹിതന്റെ അധരങ്ങൾ, അധരമെന്ന് പറയുന്നത് പരിജ്ഞാനം സൂക്ഷിച്ചുവെക്കേണ്ടതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തില് ദൈവത്തെ നിറച്ചിക്കുന്ന പ്രവാചകന്റെ അവസ്ഥയെ പറ്റി പറയുന്നത് നമുക്ക് സുപരിചിതം അല്ലെ. ദേവാലയത്തിൽ ആരാധിക്കാൻ വന്ന പുരോഹിതൻ ഉസ്യാവ് രാജാവ് മരിച്ചയാണ്ടിൽ യഹോവയെ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം പാ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറഞ്ഞിരുന്നു, സാറാഫുകൾ അവർ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. അതൊക്കെ ആറാറ് ചെറുകൊണ്ടായിരുന്നു, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ ഒക്കെ പരിശുദ്ധൻ 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 ആദ്യകൊണ്ടിരുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ദേവാലയത്തിന്റെ ഉമ്മരപ്പടികൾ അടങ്ങി, ദേവാലയം പൂകൊണ്ട് നിറഞ്ഞു. അപ്പോൾ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ നിലവിളിച്ചു പറയുന്നുണ്ട്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, പാപിയ അധരങ്ങളുള്ള മനുഷ്യൻ, പാപമുള്ള അധരങ്ങളുള്ള ജനങ്ങൾ കൂടെ താമസിക്കുന്നുണ്ട്, കാരണം എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഒക്കെ കണ്ടുവല്ലോ. ഉടനെ തന്നെ ദൈവത്തിന്റെ ദൂതൻ കുടിലുകൊണ്ട് തീക്കണലെടുത്ത് പുരോഹിതന്റെ അധരങ്ങളിൽ സ്പർശിക്കുകയും ശുദ്ധിയുള്ള ആശ തീർക്കുകയും ചെയ്തു. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം പാപങ്ങളെ പറ്റി ബോധ്യമുള്ളവരും ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വയം ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും ശുദ്ധീകരണം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 17:14 കർത്താവ് തന്റെ അടുക്കൽ വന്ന് ശുദ്ധീകരണം പ്രാപിച്ച കുഷ്ഠരോഗികളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചിരുന്നു പറഞ്ഞു. നിങ്ങൾ പോയി എന്ന് വെച്ചാൽ പുരോഹിതന്മാരെ കാണിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത് കൊള്ളാം, ഞാൻ നന്നായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ പോയി അവരുടെ മുമ്പാകെ പങ്കുവെക്കുക എന്നുള്ളത്. അവിടെ തന്നെ അവർ പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു എന്ന് പറയുന്നത്. കാരണം അവർ പറയാൻ ഒരു സാങ്കത്യം കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ ഈ ശരിക്കും പഴയ നിയമത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ മനുഷ്യന്റെ ഒരു മനുഷ്യ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പഴയ സമയം കൂടുമ്പോൾ ഒരു മനുഷ്യൻ ദോഷമുള്ളവനാണെങ്കിൽ ആ ദോഷമുള്ളവനെ ബാക്കിയുള്ള ആളുകളുടെ ദോഷിയായി തീരാതിരിക്കുവാൻ തക്കവണ്ണം സമൂഹത്തിൽ നിന്ന് പുറത്തള്ളുകയും അവൻ നല്ലതായി തീരുമ്പോൾ അവനെ തിരിച്ച് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒത്തിരി ചുമതല പുരോഹിതനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പാപരോഗം മൂലം തള്ളപ്പെട്ട മനുഷ്യൻ വീണ്ടും ഒരു സമൂഹത്തിന്റെ ഭാഗമാകെ തീർക്കുന്നത് ഈ പുരോഹിതൻ അവന്റെ മേൽ വിധി കൽപ്പിക്കുമ്പോഴും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സാമൂഹ്യ ബന്ധം നീ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരിച്ച ഈ മനുഷ്യനെ അത് ഒന്നല്ല രണ്ട് പ്രാവശ്യവും ലൂക്കോസിന് ശേഷം 5:14 വാക്കിയപ്പോഴും കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് മറ്റേത് ഒത്തിരി കുഷ്ഠരോഗികളുടെ സൗഖ്യം കൊടുത്തപ്പോഴാണ്, ഇത് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന്റെ സൗഖ്യം കൊടുക്കുമ്പോൾ അവനോട് പറഞ്ഞത്, ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനെ മോശ കഴിപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിലുള്ള വഴിപാട് നീ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമ ശുശ്രൂഷയുടെ കൗദാശിക അനുഷ്ഠാനങ്ങളുടെ ആ പ്രധാന ഭാഗം കർത്താവരോട് നീ അത് തന്നെ ചെയ്യണമെന്ന് പറയാം, അല്ലാതെ ഇതെല്ലാം ഞാൻ മാറി നീ ചെയ്യണമെന്നുള്ളത് പറഞ്ഞത്. അതൊക്കെ ചെയ്യാൻ തക്കവണ്ണം, അത് ശരിയായതുകൊണ്ടാണല്ലോ കർത്താവ് അവനെ ആ ഒരു പഴയ ആ ശ്രേഷ്ഠമായ ആരാധനാ തലങ്ങളിലേക്ക് അവനെ നയിക്കുന്നത്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രാധാന്യവും ജനങ്ങൾക്ക് അതിൽ മൂലമുള്ള സ്വാധീനവും അല്ലെങ്കിൽ അതിൽ കൂടി ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നന്മയുടെ ആ നല്ല ഫലങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ. വളരെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞത് ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ആത്മീയ പിതാവായ പിതാക്കന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ദാസനോ സ്വതന്ത്രനോ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇല്ലയോ? ദാസനായാലും അല്ലെങ്കിൽ യജമാനനായാലും അവനവൻ ചെയ്യുന്ന നന്മയ്ക്ക് അനുസരിച്ച്, അത് പുരോഹിതനായാലും ജനമായാലും ചെയ്യുന്ന നന്മയ്ക്കനുസരിച്ച് കർത്താവിൽ പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലയോ? യജമാനന്മാരെ, അവരുടെ നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ മക്കൾ മുഘോഷമില്ലെന്നും അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുകയും അതുകൊണ്ട് ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. യജമാനോട് പറയാം, അച്ഛന്മാരോട് പറയാം, നിങ്ങൾ ഭീഷണി വാക്കൊന്നും പറയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മതുവാഹിക്കാതെ എത്ര ദേഷ്യം വന്നാലും നിങ്ങളെ ഒന്നും കുറ്റം പറയാത്തത്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഭീഷണി വാക്ക് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളെ ചിലപ്പോൾ പറയേണ്ടി വരുന്നത് വേറെ സത്യം. നിങ്ങൾ പിന്നെ ഭീഷണി വാക്കൊക്കെ ഒഴിവാക്കി സ്നേഹത്തിന്റെ ഭാഷയിൽ ജനങ്ങളെ തിരുത്തിക്കൊണ്ട് വരണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷയുടെ 2-3 പ്രധാനപ്പെട്ട തലങ്ങളെ പറ്റി കർത്താവ് പറയുന്നത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു. ഒന്നാമതായിട്ട് ഇത് പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീട് സൂക്ഷിപ്പുകാരനാണ്. അത് സഭയാണെങ്കിലും വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഇടവ വീടാണെങ്കിലും എവിടെ എല്ലാം ഒരു കള്ളൻ തുറക്കാതിരിക്കത്തക്കവണ്ണം ജനങ്ങളെ ജാഗ്രതയോടുകൂടി ഇതൊക്കെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരൻ, ഒരാപ്പാവ് പോലും നഷ്ടപ്പെട്ട് കളയാതെ അല്ലെങ്കിൽ നരകത്തിന് നരകാഗ്നിക്ക് ഇടയായി തീരാതിരിക്കത്തക്കോണം അവന്റെ ആപ്പാവിനെ സൂക്ഷിക്കുകയും ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയോടെ സമർപ്പിക്കത്തക്കോണമുള്ളൊരു ചുമതലയാണ് ഒരു വ്യക്തിയിൽ പുരോഹിതനിൽ കൂടി അത് ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 3-ാമതായിട്ട് ദൈവത്തിന്റെ നിയമസൂക്ഷിപ്പുകാരാണ്. ദൈവം ഫലമേൽപ്പിച്ച ചുമതല അല്ലെങ്കിൽ നിയമങ്ങൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കുകയും ആ നിയമങ്ങളെ ജനങ്ങളെ പ്രബോധിപ്പിക്കുകയും ആ ദൈവിക നിയമങ്ങൾക്കനുസൃതമായി ആളുകളെ പരുവപ്പെടുത്തി ദൈവമുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചുമതല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അടുത്ത ആഴ്ച സകല വാങ്ങിപ്പോയത് ഓർക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ജാഗ്രതമായിരിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ആ ശരീരത്തിൽ കൂടി പിശാച് കയറി ആ ശരീരത്തിന്റെ ദുർപ്രവർത്തനം നമ്മുടെ ആത്മാവിനെ മരിപ്പിക്കുന്ന വിധത്തിൽ ആകാതിരിക്കാൻ തക്കവണ്ണം ദൈവമേ നമ്മളെപ്പോഴും നമ്മൾ പാടുന്നൊരു പ്രാർത്ഥനയുണ്ട്,
ശീലിപ്പിക്കന്നെ സാധാ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്തിക നിൻ കൃപയിൽ ജീവിപ്പാ നിൻ വരഭണ്ഡാരം തവരായി വാ നിർത്തിയിടണമേ കാവൽക്കാരെ മെയ്യൻ വാതിൽ കൽ
എന്ന് പറഞ്ഞാൽ ശീലിപ്പിക്കന്നെ നാഥ നിൻ കൽപ്പനയല്ല ഞാൻ കാത്തിക നിൻ കൃപയിൽ ജീവിപ്പാൻ നീ എന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന നന്മയുടെ നല്ല ഭണ്ഡാരത്തെ പിശാച് കവർന്നുകൊണ്ട് പോകാതിരിപ്പാൻ തക്കോണം എന്റെ ഹൃദയങ്ങൾക്ക് നീ ഒരു കാവൽക്കാരെ നിയമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പുരോഹിതന്മാരും എന്നെ കേൾക്കുന്ന ജനങ്ങളും എല്ലാവരും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരം പിശാജ് അല്ലെങ്കിൽ കള്ളൻ തുറന്ന് അതിന്റെ ഏറ്റവും മൂല്യമേറിയ പണം കൊടുത്താൽ കിട്ടാത്ത ഏറ്റവും മൂല്യമുള്ള ക്രിസ്തു എന്റെ ഉള്ളിലിട്ട ആ ദൈവികാപ്പാവിന്റെ നിറവ് കിട്ടുപോകാതിരിപ്പാൻ തക്കവണ്ണം എന്റെ ബാഹ്യമായ ശരീരങ്ങൾക്ക് കാവൽക്കാരെ ദൈവിക കാവൽക്കാരെ മാലാഖമാരെ നിയമിക്കണമേ എന്ന് ദൈവസന്നദ്ധിയിൽ സ്വയം പ്രാർത്ഥിക്കുകയും ആ ഒരു വിശുദ്ധിയുടെ നന്മയിൽ നമുക്കായിത്തീരുകയും അതുപോലെ അതോടൊപ്പം തന്നെ വാങ്ങിപ്പോയ മാതാപിതാക്കള് പാപത്തിൽ കൂടി ജീവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയാലും ദൈവംഭാഗം നമ്മൾ അർപ്പിക്കുന്ന രൂപത്താലും ഒക്കെ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമ്മുടെ നൈവര്യം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
രാജേഷച്ചനും അനുഗ്രഹീതമായ ഒരു സന്ദേശം, പ്രത്യേകിച്ച് സഭയുടെ ആരാധന പാരമ്പര്യവും അതിന്റെ വർഷവുമായിട്ട് ബന്ധപ്പെടുത്തി തനിക്ക് സുഹൃത്തയച്ചതായ ഒരു ചെറിയ ചിന്തയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുരോഹിത ശുശ്രൂഷയും പൗരോഹിത്യ നിർവഹണവും എപ്രകാരമാണ് ക്രിസ്തു ഉദ്ദേശിച്ചത്, അതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ വചനങ്ങളുടെ പ്രസക്തിയും അടിസ്ഥാനവും എന്തായിരുന്നു. വളരെ ഭംഗിയായി ഈ കാര്യം അവതരിപ്പിച്ചു. ഞാനിത് സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. എല്ലാവരും അത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ട് ചിന്തകൾ കടന്നുപോയി കാണും. ഇപ്പം മനസ്സിൽ കൂടെ വിശ്വാസികളുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത, ഈ മൂന്ന് കാര്യവും പാലിക്കാത്ത എത്രയോ അച്ഛന്മാര് നമ്മുടെ ഇടയ്ക്കുണ്ട്. ഒരു ചിന്ത, അത് അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യനും ഉണ്ടാകും. വൈദികനായ ഞാനൊരു വൈദികനാണ്. വൈദികർക്ക് എല്ലാവർക്കും തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല, തോന്നുന്ന ഒരു ചിന്ത, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പും ഒരു പിൻബലവും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നില്ലല്ലോ. ഇത് രണ്ടും ഉണ്ടായ വിഭാഗങ്ങൾ ഈ കേൾവിക്കാരിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനുള്ള കാരണം കൂടെ എന്റെ എളിയ മനസ്സിൽ തോന്നുന്നത്, ദൈവത്തെ അളക്കുന്നത് ഓരോ കാലഘട്ടത്തിലും രണ്ട് രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ജനറേഷൻ കഴിഞ്ഞു പോകും തോറും ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം കൂടുതലാണ്. പഴയ നിയമകാലം പരിശോധിച്ചാൽ ദൈവത്തെ അറിഞ്ഞതെല്ലാം ഭക്തി മാർഗത്തിലൂടെയാണ്. ദൈവം നിയോഗിക്കുന്ന പ്രവാചകനാണെങ്കിലും ന്യായാധിപനാണെങ്കിലും പുരോഹിതനാണെങ്കിലും അവരുടെ വാക്കുകൾ ഭക്തിയോടെ കേൾക്കുക, ഭക്തിയോടെ സ്വീകരിക്കുക, അത് ജീവിതത്തിൽ ക്രമപ്പെടുത്തുക. എങ്കിലും പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പെറുപെറുപ്പുണ്ടായിരുന്നു എപ്പോഴും. ഭക്ഷണം, ലൗകിക കാര്യങ്ങൾ അവർക്ക് ലഭ്യമല്ലാതെ വരുമ്പോൾ പെറുപെറുക്കും. പക്ഷെ എങ്കിലും അവരെ തൃപ്തിപ്പെടുത്താൻ ആർക്ക് സാധ്യമായിരുന്നു? ദൈവം നിയോഗിച്ച നേതൃത്വത്തിന് നിശ്ചയമായിട്ടും സാധ്യമായിരുന്നു. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് വിഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ വേദപുസ്തകത്തെയും വേദപുസ്തകത്തിലെ വചനങ്ങളെയും അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബുദ്ധി കൊണ്ട് അളക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. ഇത് വേദപുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഇതിലേത് വിഭാഗമായിരുന്നു കൂടുതലെന്ന് ചോദിച്ചാൽ, എന്റെ എളിയ അറിവിൽ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ നിന്നവർ 90%, ഒരു ചെറിയ ശതമാനം ആളുകൾ ബുദ്ധി കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പത്രോസും ചോദിച്ചിട്ടുണ്ട്, കർത്താവെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ബുദ്ധി കൊണ്ട് ചിലപ്പോൾ ചോദിച്ചൊരു കാര്യം, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ ചോദിച്ചില്ലേ, വെള്ളത്തിൽ കൂടെ നടക്കുന്ന കർത്താവിനെ കണ്ടപ്പം അതിശയം കൂറിയിട്ട് പത്രോസ് ചോദിച്ചു, ഞാനും കൂടെ നടന്നോട്ടെ? കർത്താവ് എന്തോ പറഞ്ഞു, നടക്കണ്ടെന്നല്ല പറഞ്ഞു, പോരാൻ പറഞ്ഞു. കുറച്ചു നേരം നടന്നു. ആ സമയം വരെയും കർത്താവും പത്രോസും തമ്മിൽ കണ്ണുകൾ കൊണ്ടൊരു ബന്ധമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? നടന്നുകൊണ്ടിരിക്കുമ്പോൾ കരയിൽ നിന്ന ശിഷ്യന്മാരെ നോക്കി, എങ്ങനെയുണ്ട് കണ്ടോ, ഞങ്ങളിപ്പോ ഈക്വലായി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിച്ചപ്പം താഴെ പോയി. ഇന്നത്തെ തലമുറ ഇപ്പോ അത് കഴിഞ്ഞ് ഓരോ തലമുറ കഴിയും തോറും ഭക്തിയിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം കുറയുന്നു, ബുദ്ധി കൊണ്ട് ദൈവത്തെ കാണുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് അച്ഛന്റെ സുഹൃത്തും ഒരു ചിന്ത അയച്ചു കൊടുത്തത്. കാര്യം, ഇത് ബുദ്ധി കൊണ്ട് അളക്കുക, എന്തിനാ ഈ കുപ്പായം, എന്തിനാ തൊപ്പി, എന്തിനാ ബെൽറ്റ്, എന്തിനാ എന്തിനാ കിഴക്കോട്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം വേദപുസ്തകത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് ഭക്തിയോടെ മനുഷ്യർ സ്വീകരിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന മറ്റൊരു രീതിയാണ് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വന്നില്ല. എന്റെ കുഞ്ഞു ചോദ്യം, നമുക്കൊരു തലമുറയ്ക്ക് മുമ്പ് നമ്മുടെ ആരാധനാലയത്തിലെ ഭാഷ എന്തുമായിരുന്നു? മലയാളമായിരുന്നു. സുറിയാനിയില് അച്ഛൻ പഠിച്ചത് അതുപോലെ അച്ഛനും മനസ്സിലാകുന്ന, പക്ഷെ അച്ഛന് മനസ്സിലാകുന്നത് ദൈവ ഭാഷയാണ്, അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു ദൈവ കൃപയുള്ളൊരു ഭാഷയായിരുന്നതുകൊണ്ട് അച്ഛനത് നന്നായിട്ട് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, ആ ബോധ്യത്തോടുകൂടി ആരാധന അർപ്പിക്കുന്നു. അന്ന് ആർക്കെങ്കിലും മനസ്സിലായിരുന്നു? ഒരു കാര്യം മനസ്സിലായുള്ളൂ, എന്റെ ചെയ്യുമ്പോ എന്ത് പറയും? ആമീൻ. സംഗതി ഒന്നും ഇട്ട് പറഞ്ഞില്ലെങ്കിലും മനുഷ്യന്റെ വാ ഉച്ചത്തിൽ പറയുമായിരുന്നു. ഇപ്പൊ ഉച്ചത്തിൽ പറയുന്നത് ആരാ? സൗമങ്കാലോസും. അന്നേരം മൈക്ക് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അവന് ദേഷ്യമാ, ശരിയല്ലേ? ഗായക സംഘം, അതും മൈക്ക് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അച്ഛനും മൈക്ക് കിട്ടിയില്ലേ, പ്രശ്നമാണ്. പണ്ട് തോന്നും വേണ്ടായിരുന്നു, മദ്ബഹായുടെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദം, പള്ളി ഇത്രയും മനോഹരവും വിസ്തൃതവും മോടി പിടിപ്പിക്കപ്പെട്ടതൊന്നുമല്ല, എല്ലാവർക്കും കേൾക്കാം. മണല് വിരിച്ച് കുഴിയാനുള്ള മണലിന്റെ ഇടയ്ക്ക് നിന്ന് പണ്ട് ആരാധന കേട്ടത്. എനിക്കും എന്റെ ചെറുപ്പത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ ഇരിക്കുമ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ് ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ കുഴിയാനെ പിടിക്കാനായിരുന്നു ഇഷ്ടം. കാര്യം, പള്ളിയുടെ ഫ്ലോർ അങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും മോടി പിടിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് ആ കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, പ്രസംഗങ്ങൾ ഇങ്ങനെ വായുവിൽ കിടക്കുക, ഇതിലേത് ശരി? അപ്പൊ അവിടെ എല്ലാ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില? സഭയുടെ പരിജ്ഞാനത്തിലോ വേദപുസ്തക പരിജ്ഞാനത്തിലോ അല്ല. ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ വിദ്യാഭ്യാസം, എന്റെ ശീലങ്ങൾ, എന്റെ സംസ്കാരം, ഞാൻ ഇപ്പൊ ജീവിക്കുന്ന രാജ്യം, ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ ആരെ കാണാൻ ശ്രമിക്കുന്നത്? ഈ ആരാധന പാരമ്പര്യത്തെയും പുരോഹിതനെയും ദൈവത്തെയും കാണാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ ഈ ഒരു വിഷയം നന്നായി പഠിച്ച് അവതരിപ്പിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ വിഷയം ഇതേ രൂപത്തിൽ തന്നെ ഇത് യൂട്യൂബിലോ മറ്റു രീതിയിലൊക്കെ വരട്ടെ, ആർക്കും ഒരു വിമർശനം ഉണ്ടാക്കാൻ വേണ്ടില്ല, ഇത് അറിയണം സമൂഹം. ഇതറിയുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു, അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് പുരോഗതിനെ കാണുമ്പോൾ ഇന്ന് എഴുന്നേൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ ഞാൻ വന്നപ്പോ എഴുന്നേറ്റില്ല എന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വന്നത് താമസിച്ചു, അതുകൊണ്ട് എഴുന്നേറ്റില്ല ഒരു പ്രശ്നവുമില്ല, ഞാൻ വന്നിരുന്നോളാം. പക്ഷേ കുട്ടികൾ പുരോഹിതൻ വരുന്ന വീടുകളിൽ കുട്ടികൾ എവിടെ ആയിരിക്കും? അച്ഛൻ വരുന്നുണ്ട്, നീ പോയി പഠിച്ചോ. ഇത് നേരത്തെ പറഞ്ഞ് അവനെ ഒരു ലൈസൻസ് കൊടുത്തേക്കുക. അവൻ കുട്ടികളോട് പറയണം, നീ അച്ഛന്റെ അടുത്ത് കുറച്ചു നേരം വർത്താനം പറ. അപ്പം പറയും, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അപ്പൊ പറയണം, നീ അവൻ ഇരുന്ന് കൊടുത്താൽ മതി, അച്ഛൻ പ്രാർത്ഥിക്കും. അങ്ങനെ ശീലിപ്പിച്ച വീടുകൾ ഇവിടെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പോഴേ അവരെ ഓടിച്ചകത്ത് കയറ്റും. അപ്പൊ അത് വളർന്നു വരുമ്പോ പിന്നെ പറയും, അച്ഛ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇനി അച്ഛനൊന്ന് പറഞ്ഞു നോക്ക്. ഈ ബലം കൈവിട്ട് പോകുമ്പം പിന്നെ കൊടുക്കുന്ന ആളാരാ? പക്ഷെ അച്ഛൻ ഉറപ്പിച്ച് എന്തുവാ, ഈ അച്ഛൻ ഈ ആധ്യാത്മിക സമൂഹത്തിന്റെ ഭാഗമാ. ആ ഭാഗമായിട്ടൊരു മെന്ററായി പ്രവർത്തിക്കുമ്പോൾ ദൈവകൃപ അവിടെ ഉണ്ടാകും. ഒരു ഉദാഹരണം കൂടി ഞാൻ നമ്മുടെ ഇവിടുത്തെ കോണ്ടക്സ്റ്റ് എന്ന് പറയാം. നമ്മുടെ സിഒ വർഗീസ് അച്ഛനെ കാണുമ്പം ഇവിടുത്തെ പള്ളികളൊന്നും വ്യത്യാസപ്പെടാതെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഓടിച്ചെന്ന് അച്ഛന്റെ അടുത്ത് ചെല്ലും. ഞാൻ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. എന്താ കാര്യം? ഇത് അച്ഛന്റെ മിടുക്കാണോ അതോ എന്റെ മിടുക്കില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ, എനിക്ക് അതിന് പറ്റാത്തത് എന്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം, അല്ലെ എന്റെ ആ ചില ദൈവ ചിന്തകളുടെ കുറവായിരിക്കാം. അതിനുള്ള സ്ട്രാറ്റജി പുരോഹിതനും വേണം, ഒപ്പം പേരൻസിന്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞ ആശയത്തെ മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധി കൊണ്ടല്ല, ഭക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ അതിലൂടെ ദൈവകൃപ നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കും. പ്രിയപ്പെട്ട അച്ഛന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഇതിന്റെ കൃപയും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ.
സമയംതായതുകൊണ്ട് ചെറിയ ജീവിതത്തിന്റെ രണ്ട് മൂന്ന് വരികൾ മാത്രം നമുക്ക് ആലപിക്കാം. അതിനുശേഷം ദൈവസന്നിധിയിൽ നമ്മൾ രോഗികളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
എന്നോട് യോനേ നീ എന്നേ
ഓർക്കേണ്ട പേരുകൾ മാത്യു അബ്രഹാം, നമ്മുടെ നിരന്തരം പ്രാർത്ഥനയിൽ ഓർക്കാനുള്ള ദാനിയേൽ രൂബേൻ, അതുപോലെ ആലീസ് ജോസഫ്, ജോൺ സി തോമസ്, ജോയി, ഒരു ബിൻസു ഉമ്മൻ, രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയേൽ, നോഹ, അരുണിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. ക്യാൻസറിന്റെ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞ പല ആളുകളും നമ്മുടെ ചില വർക്കിയും ക്യാൻസറിന്റെ ചികിത്സയും കുടിക്കാൻ പോകുന്നവരാണ്. പുതുതായിട്ടുള്ള ഒന്ന് രണ്ട് പേരുകളാണ് അരുൺ, അതുപോലെ ജോസ് കെ വെല്ലൂർ, മോളി, സാറ ഹാന. ഈ സാറ ഹാന രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവര് ജനിച്ച 6 മാസമായേ ഉള്ളൂ. ഹാർട്ടിന്റെ വാല്യൂവിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 3rd ഓപ്പറേഷൻ വേണ്ടി ഒഴുകുകയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങള്. അവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. മോളി ഒരു ക്യാൻസറിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴ് ഹോസ്പിറ്റലില് അതിലാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞമ്മ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ശുശ്രൂഷയിലാണ്. അതുപോലെ വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, അതുപോലെ തമ്പാച്ചാൻ, അതുപോലെ സാഗർ ഫിലാഡൽഫിയ, ഇത്ര ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഫാമിലി പ്രയാസമായിട്ട് ഒന്ന് രണ്ടാളുകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മറ്റേതെങ്കിലും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരും
സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലും അനുഗ്രഹത്തിലും ഞങ്ങൾ കൊണ്ടുവന്ന് എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാനും പതിവ് പോലെ ഈ ആരാധനാ കൂട്ടത്തിൽ ഞങ്ങൾ ഒത്തുചേരുവാനും ദൈവകൃപയുടെ അപാരമായ നന്മകളെ പരസ്പരം പങ്കുവെക്കുവാനും പുതിയ ചില ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി വീണ്ടും ഉറപ്പിക്കുവാനും ഇടയാക്കിയല്ലോ. 2018 ആദ്യ മാസം ഞങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചു. തുടർന്നും 11 മാസങ്ങൾ ഞങ്ങൾക്കായി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ദൈവമേ, നീ നൽകുന്ന ആയുസ്സും ആരോഗ്യമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആധാരം. പരിശുദ്ധാത്മാവിന്റെ ബലത്താലും കൃപയാലും ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ തുടർന്നും ആരോഗ്യത്തോടെ അനുഗ്രഹത്തോടെ സ്വസ്ഥതയോടെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപുള്ള 2 ആഴ്ചകളിൽ ഞങ്ങളെ വഴി നടത്തി കടന്നുപോയ മഹാപുരോഹിതന്മാർ, ആചാര്യന്മാർ, ഷമ്മാശന്മാർ, അവരെ ഓർക്കുകയും അവർ ഞങ്ങൾക്ക് വഴി നടത്തുവാൻ നൽകിയതായ എല്ലാ ആധ്യാത്മിക ദൈവിക നൽവരങ്ങളെ ഓർക്കുവാനും അവർ ദൈവഭവന സൂക്ഷിപ്പുകാരായിരുന്നുവെന്നും സമ്പത്ത് സൂക്ഷിപ്പുകാരായിരുന്നുവെന്നും ദൈവ നിയമത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നുവെന്നും കർത്താവ് പഠിപ്പിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയ പുതിയ നിയമ വാക്യങ്ങളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് ചിന്തിപ്പാൻ എന്നൊരു അവസരം ലഭിക്കപ്പെട്ടു. അതിന് മുഖാന്തരമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധേയമായൊരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി തരികയും ബുദ്ധിയേക്കാൾ ഭക്തി കൊണ്ട് ഈ കാര്യങ്ങളെ അറിയുവാനും വിശ്വസിക്കുവാനും അതിന്റെ ഭാഗമാകുവാനും ഞങ്ങൾക്ക് തുടർന്ന് സഹായം നൽകണമേ. കരുണാമയനായ ദൈവമേ, വരുന്ന ഞായറാഴ്ച ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ പൂർവികരെയും ഇപ്രകാരം ഓർത്ത് അനുഗ്രഹീതമായ നോമ്പുകാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ ഒരുങ്ങുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സമ്മേളിച്ച പുരോഹിതന്മാരെയും ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പഠിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ശൈശവത്തിലായിരിക്കുന്നവരെ, അതോടൊപ്പം തന്നെ രോഗത്തിന്റെ അതിതീക്ഷണമായ വേദനകളിലൂടെ ജീവിതത്തിൽ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, വേദനയുടെ ശമനത്തിന് വേണ്ടി മല്ലടിക്കുന്ന ധാരാളം പേർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. രോഗിയായിരിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ ഓർക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കുന്നവർക്കാണല്ലോ കർത്താവെ ആഴത്തിൽ വേദന ഉണ്ടാകുന്നത്. ആ വേദനയെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുവെക്കുകയും അങ്ങാകുന്ന നല്ല വൈദ്യന്റെ സൗഖ്യ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ട ദാസരെ സ്പർശിക്കുമെങ്കിൽ അവിടുത്തെ കാരുണ്യവും കൃപാകടാക്ഷവും അവർക്ക് ലഭ്യമാകുമെന്നും അതവരുടെ ജീവിതത്തിന് പുതിയ അധ്യായമായി മാറ്റപ്പെടുമെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വചന പുസ്തകത്തിൽ ഞങ്ങൾ നന്നായി ഈ ഭാഗം വായിച്ച് ബോധ്യപ്പെട്ടതിനാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല, പ്രതീക്ഷ മാത്രം ദൈവസന്നിധിയിൽ വഹിക്കുന്നു. രോഗികളായി ചികിത്സാ കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലുമായി ആയിരിക്കുന്ന ഞങ്ങൾ ഇന്ന് പേരോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, എല്ലാവരെയും പേരുപേരായി ഓർക്കുന്നു. ജീവിതത്തിന്റെ സ്വർഗീയമായ സന്തോഷം അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം അവരോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ശബ്ദം കേൾക്കുമെന്നും ഞങ്ങളുടെ അപേക്ഷകൾക്ക് മറുപടി നൽകുമെന്നും ഞങ്ങൾക്ക് ബോധ്യം നൽകിയതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന സഫലീകരിക്കപ്പെടുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ദേശങ്ങളെ ഞങ്ങൾ പിറന്നതും ജീവിച്ചതും അനുഗ്രഹം പങ്കുവച്ചതുമായ ഞങ്ങളുടെ ദേശങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, ഞങ്ങളോടൊപ്പം പിറന്നതായ സഹോദരി സഹോദരങ്ങൾ, ആധ്യാത്മിക വിജ്ഞാനം പകർന്നു തന്ന വൈദിക ശ്രേണിയിലുള്ളവർ, ഞങ്ങൾക്ക് വേണ്ടി ജ്ഞാനം പങ്കുവച്ച ഗുരുക്കന്മാർ, ഞങ്ങളുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ, അതിനേക്കാൾ ഉപരി പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള അനുഗ്രഹീതമായ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. വീണ്ടും വരുന്ന ആഴ്ചകളിലും ആരോഗ്യത്തോടെ എല്ലാവർക്കും ഒത്തുചേർന്ന് ഈ അനുഗ്രഹീതമായ ആധ്യാത്മിക വിരുന്നിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടും നാം ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷകളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കട്ടെ. ആമേൻ.
സംബന്ധിച്ച് എല്ലാവരുടെ സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച്
സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും നല്ല വാക്കുകളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മാവനച്ചനോടും അതുപോലെ പ്രിയ ഐസക്കച്ചനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഓർക്കുകയും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിള് വായിച്ച മോഹനങ്കള്, ഇതിന്റെ അസിസ്റ്റേറ്റ് വെച്ച് മുതലുള്ള പ്രിയപ്പെട്ട മനോജ് മാത്യു, എല്ലാവരുള്ള സ്നേഹം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച സകല വാങ്ങിപ്പോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ വാങ്ങിപ്പോയ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ പ്രത്യേകം പേര് പറഞ്ഞ് ഓർക്കത്തക്കവണ്ണം അവരുടെ പേരുകൾ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ എല്ലാവരോടും ഓർപ്പിക്കുന്നു. ബലഹീനരായ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഫെബ്രുവരി 2nd കർത്താവിന്റെ ദേവാലയ പ്രവേശനമാണ്. ആദ്യമായിട്ട് കർത്താവിൻ യേശു കുഞ്ഞിനെ കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിൽ പോയി. വലിയ സംഭവത്തിൽ ഷിമോൻ യേശു കുഞ്ഞിനെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്റെ രക്ഷയെ ഞാൻ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ചുംബിച്ച ആ വലിയ സംഭവത്തെ, അതുപോലെ ഹന്നാ പ്രവാചകയും കർത്താവിനെ പുകഴ്ത്തിയ ആ വലിയ സംഭവത്തെ അനുസരിക്കാൻ കഴിവതും എല്ലാവരും ദേവാലയത്തിൽ വെച്ചിട്ട് കുർബാനയുള്ള അവസരങ്ങളിലൊക്കെ അത് സംബന്ധിക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.